ഉണ്ണി ഫ്രാൻസിസ് എഴുതുന്ന ലേഖനം ക്രിസ്മസിന് പുതിയ പേര്. ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ത്രിപുരയിലേക്ക് മിഷനു വേണ്ടി ചെന്നിറങ്ങിയത് ഒരു സന്ധ്യാസമയത്താണ്. നാളുകളായി മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹമായിരുന്നു മിഷൻ. ഒടുവിൽ പരിചയമുള്ള ഒരു വൈദികൻ വഴിയാണ് ത്രിപുരയിലെ ആ മിഷൻ പ്രദേശത്തേക്കുള്ള യാത്ര ക്രമീകരിക്കപ്പെട്ടത്. ഭാര്യയുമുണ്ടൊപ്പം. നാളുകളോളം പട്ടാളത്തിൽ സേവനം ചെയ്ത ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം സ്വയം വിരമിക്കുകയായിരുന്നു ഞാൻ. ജോലിയുടെ ഭാഗമായി ഉത്തരേന്ത്യയിലായിരുന്നു ഭാര്യാസമേതം ഏറെ കാലവും ചെലവിട്ടത്. ഭാര്യയാകട്ടെ ഹിന്ദി അധ്യാപികയും, അതിനാൽ ഇരുവരും സാമാന്യം ഹിന്ദി കൈകാര്യം ചെയ്യും. ഞങ്ങളുടെ ഹിന്ദി പരിജ്ഞാനം മിഷനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷവും അതോടൊപ്പം അപരിചിതമായ സ്ഥലത്തെത്തിയതിന്റെ ആശങ്കയും സമ്മിശ്രമായ നിമിഷങ്ങൾ. മിഷനിലെ അത്ഭുതങ്ങൾ. ഞങ്ങളെ സ്വീകരിച്ച് താമസിപ്പിക്കാൻ ഒരു കുടുംബം തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഞങ്ങളെ അവിടെ എത്തിച്ചവർ വാഹനവുമായി മടങ്ങി. എന്നാൽ ഞങ്ങളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ കുടുംബം അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളില്ലെന്ന് പറഞ്ഞ് അവസാന നിമിഷത്തിൽ പിന്മാറിയെന്ന് അറിയിപ്പ് ലഭിച്ചു. അവിടെ നിസ്സഹായരായി നിൽക്കെ ആ പ്രദേശത്തുള്ള ദരിദ്രരായ ഒരു ക്രൈസ്തവ കുടുംബം ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അവരുടെ ഉപജീവന മാർഗം ഒരു ചെറിയ തട്ടുകടയിൽ ചായ ഉണ്ടാക്കി വിൽക്കലായിരുന്നു. സാധാരണയായി 250 ചായയോളം വിൽക്കും. ഞങ്ങളെ സ്വീകരിച്ചതിന്റെ പിറ്റേന്ന് ഒരു അത്ഭുതകരമായ ദൈവിക ഇടപെടൽ അവരുടെ ജീവിതത്തിലുണ്ടായി. പതിവുള്ള 250 ചായക്ക് പകരം അന്ന് വിറ്റുപോയത് ഏതാണ്ട് 2000 ചായ. അതവരെ വളരെയധികം സ്വാധീനിച്ചു. വിശ്വാസ വർധനവിന് കാരണമാവുകയും ചെയ്തു. സാവധാനം അവരുടെ കൂടെ സഹായത്തോടെ മറ്റ് ക്രൈസ്തവ കുടുംബങ്ങളിൽ സന്ദർശനം നടത്താൻ തുടങ്ങി. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഏറെ പേരുണ്ടെങ്കിലും സജീവമായി വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരും ദിവ്യബലിക്കായി വരുന്നവരും കുറവായിരുന്നു. അതിനാൽ തന്നെ അവരെ വിശ്വാസത്തോടും ദൈവാലയത്തോടും അടുപ്പിക്കാനായിട്ടാണ് ഞങ്ങളെ അയച്ച വൈദികൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത്. അതിനായുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങൾ മുഴുകി. ഒരു സായാഹ്നത്തിൽ സന്ദർശനത്തിനായി പോയത് ബൈക്ക് അപകടത്തിൽ നടുവൊടിഞ്ഞ് കിടപ്പിലായ ഒരു സഹോദരിയുടെ വീട്ടിലാണ്. ഒരു കുന്നിൻമുകളിലായിരുന്നു അവരുടെ വീട്. ഞങ്ങൾ അവരുടെ വിശേഷങ്ങൾ ചോദിച്ച കുടുംബത്തിനായി പ്രാർത്ഥിച്ചു മടങ്ങി. പിറ്റേന്ന് സജീവ വിശ്വാസികളുടെ സഹായത്തോടെ ദേവാലയത്തിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. അതിലേക്കൊരു സ്ത്രീ നടന്ന് കയറി വന്നു. ശ്രദ്ധിച്ചപ്പോൾ അത് തലേന്ന് ഞങ്ങൾ സന്ദർശിച്ച വീട്ടിലെ കിടപ്പിലായിരുന്നു സഹോദരി. മാസങ്ങളോളമായി അവർ ദേവാലയത്തിൽ വന്നിട്ടില്ലെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. അവരെല്ലാം ആശ്ചര്യത്തോടെ നോക്കി നിൽക്കെ അവർ വന്ന് തനിക്ക് സംഭവിച്ചതിനെക്കുറിച്ച് വിവരിച്ചു. തലേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു മടങ്ങിയതിനു ശേഷം അർദ്ധരാത്രിയോടെ അവർ ഈശോയെ സ്വപ്നത്തിൽ കണ്ടു. എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഈശോ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ അവർ ധരിച്ചിരുന്ന ബെൽറ്റ് ഊരിമാറ്റി എഴുന്നേറ്റ് നിന്നു. അവർ സൗഖ്യപ്പെട്ട് കഴിഞ്ഞു. ആനന്ദക്കണ്ണീരോടെ അവർ അക്കാര്യം സാക്ഷ്യപ്പെടുത്തിയതോടെ അവിടെ കൂട്ട നിലവിളികളോടെ പ്രാർത്ഥനയുയർന്നു. അവരെല്ലാം ആഴമായ വിശ്വാസത്തിലേക്ക് വന്നു. ആ സ്ത്രീയുടെ നിരീശ്വരവാദിയായിരുന്ന ഭർത്താവും വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പിൽക്കാലത്ത് അദ്ദേഹം അനേകം അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷകനാവുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ഇന്നോളം സുവിശേഷത്തിനായി ജീവിക്കാൻ ഈശോ കൃപ തരുന്നു. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അവിടുന്ന് വചനം സ്ഥിരീകരിക്കുന്നുമുണ്ട്. പെട്രോൾ പമ്പിൽ സംഭവിച്ചത്. എനിക്കുമുണ്ടായിരുന്നു വേദന നിറഞ്ഞൊരു ഭൂതകാലം. കഷ്ടത നിറഞ്ഞ കാലങ്ങളിൽ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ. അമ്മയുടെ രോഗം, വിവാഹപ്രായമെത്തിയ സഹോദരിമാർ എല്ലാം എന്നെ ഏറെ വിഷമിപ്പിച്ചു. ആ സമയത്ത് പരിചയമുള്ളൊരു ചേട്ടനിലൂടെ എനിക്ക് ലഭിച്ച ശാലോം ടൈംസ് മാസികയാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. മാസിക ഞാൻ സ്ഥിരമായി വാങ്ങി വായിക്കാൻ തുടങ്ങി. സാവധാനം സമീപത്തുള്ള ജീസസ് യൂത്ത് കൂട്ടായ്മയുമായി ബന്ധപ്പെടാൻ സാഹചര്യമൊരുങ്ങി. മറ്റു പ്രാർത്ഥനകളെക്കാൾ ഏറെ അവർ എനിക്ക് ജപമാല പ്രാർത്ഥനയാണ് പഠിപ്പിച്ചു തന്നത്. അതിലൂടെ ഞാൻ മരിയ ഭക്തിയിലും അതുവഴി ഈശോയോടുള്ള ബന്ധത്തിലും വളർന്നു. പിന്നീട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനത്തിലൂടെ ഈശോയെ കൂടുതൽ അറിയാൻ സാധിച്ചു. അമ്മയ്ക്ക് ധ്യാനത്തിലൂടെ സൗഖ്യം ലഭിച്ചു. സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കാൻ വഴികളൊരുങ്ങി. ഈശോയോട് പറഞ്ഞ വാശി. അന്നെല്ലാം മാമോദീസ സ്വീകരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വിശ്വാസത്തിലേക്ക് വന്ന് ഒരു സ്ഥിരതയായിട്ടേ മാമോദീസ സ്വീകരിക്കാവൂ എന്നാണ് വൈദികരിലൂടെ അറിഞ്ഞത്. അത് ശരിയാണെങ്കിലും എനിക്കത് ഉൾക്കൊള്ളാൻ വിഷമമായിരുന്നു. അതിനാൽ ഞാനന്ന് കർത്താവിനോട് വാശി പിടിച്ചൊരു കാര്യം പറഞ്ഞു. ഇനി ഈശോ നേരിട്ടെന്നോട് പറയാതെ ഞാൻ മാമോദീസ സ്വീകരിക്കുകയില്ല. അല്പനാൾ കഴിഞ്ഞ ദൈവാനുഗ്രഹത്താൽ എനിക്ക് പട്ടാളത്തിൽ ജോലിയായി. പിന്നീട് ഉത്തരേന്ത്യയിലായിരുന്നു ജീവിതം. പഞ്ചാബിൽ സർവീസിൽ ഇരിക്കുന്ന കാലം ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാകിസ്ഥാനി തീവ്രവാദികൾ വന്ന് വെടിയുതിർത്തതിന്റെ അനന്തരഫലമായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം വന്നു. ഞങ്ങൾ പട്ടാളക്കാർ മുഴുവൻ അതിർത്തിയിലേക്ക് നീങ്ങി. സർക്കാർ ഏതു സമയത്ത് യുദ്ധം പ്രഖ്യാപിച്ചാലും യുദ്ധം ആരംഭിക്കാൻ തയ്യാറെടുത്താണ് കഴിയുന്നത്. അല്പനാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് യുദ്ധമുഖത്തേക്ക് സാധനങ്ങൾ കയറ്റിവിടുന്ന ഉത്തരവാദിത്വം നൽകപ്പെട്ടു. അതിനാൽ മറ്റ് തിരക്കുകൾ കുറഞ്ഞു. അതിനാൽ അവിടെയായിരിക്കുമ്പോൾ എല്ലാ ദിവസവും നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈശോ നേരിട്ട് പറഞ്ഞത്, അക്കാലങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നിയോഗമുണ്ട്, മരിക്കുമ്പോൾ കൃപയിലായിരിക്കണമെന്ന്. കൃപയിൽ ആയിരിക്കുക എന്നാൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക എന്നെല്ലാമാണ് ഞാൻ ധരിച്ചിരുന്നത്. അതിനാൽ ഒരു ദിവസം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പോൾ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും. പ്രാർത്ഥനയിലും ഒരുക്കത്തിലുമൊക്കെയാണല്ലോ. പെട്ടെന്നുള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സ്വരം, ഇപ്പോൾ മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകുമെന്ന് ആരാണ് പറഞ്ഞത്? ആ സ്വരം വീണ്ടും വീണ്ടും കേട്ടു. പെട്ടെന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എന്റെ സൈക്കിൾ എടുത്ത് റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് കഥകടച്ച് മെഴുകുതിരി കത്തിച്ചു വെച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് സംസാരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ എടുത്ത് വായിക്കാനായി പ്രേരണ കിട്ടി. അങ്ങനെ ഒരു വചനഭാഗം തുറന്നു വായിച്ചു, യോഹന്നാൻ 3:5. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അത് മാമോദീസയെക്കുറിച്ചാണെന്ന് മനസ്സിലായെങ്കിലും വീണ്ടും സംശയം. അതിനാൽ ബൈബിളിന്റെ അവസാന ഭാഗം തുറന്നു വായിച്ചു. തുറക്കുമ്പോൾ വിരൽ വയ്ക്കുന്ന ഭാഗം ഏതാണ് അതിലൂടെ കർത്താവ് സംസാരിക്കുമെന്ന ബോധ്യത്തിലാണ് അന്ന് വചനം വായിച്ചിരുന്നത്. അങ്ങനെ വീണ്ടും ലഭിച്ച വചനഭാഗം 1 Petros 3:19-21. പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിന്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമാർജ്ജനമല്ല, മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ ഉദ്ധാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. മാമോദീസ വേണം ഇപ്പോൾ തന്നെ. മാമോദീസ സ്വീകരിക്കുക എന്നത് നിർബന്ധമാണ് എന്നെനിക്ക് ഉറപ്പായി. ഉടനെ സൈക്കിളെടുത്ത് 5 കിലോമീറ്റർ ദൂരത്തുള്ള അബോഹർ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്ക് പോയി. അവിടെയാണ് ഏതാണ്ട് 10 പട്ടാളക്കാർക്കൊപ്പം ഞായറാഴ്ചകളിൽ ഞാൻ പോകാറുള്ളത്. ഈശോയെക്കുറിച്ച് പങ്കുവെച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ചെറിയ അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ള മറ്റു പട്ടാളക്കാരാണ് എന്നോടൊപ്പം കുർബാനയ്ക്ക് വന്നിരുന്നത്. ക്രൈസ്തവനായിരുന്ന ഞങ്ങളുടെ മേധാവി എന്നെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ വികാരിയായിരുന്ന ഫാദർ സണ്ണി കുരിശുമൂട്ടിലിന് എന്നെ കാര്യമായിരുന്നു. മാമോദീസ സ്വീകരിക്കണമെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ, സഭയുടെ കുറച്ച് നിയമങ്ങളൊക്കെ പഠിക്കണം, വേദോപദേശം പഠിക്കണം, അതുകൊണ്ട് നീ കുറച്ച് കാത്തിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തുടർന്ന് ചെറിയൊരു പുസ്തകം എനിക്ക് തന്നു. ഉടനെ തന്നെ മാമോദീസ സ്വീകരിക്കണമെന്നാണല്ലോ എന്റെ ആഗ്രഹം. അതിനാൽ ഞാൻ അവിടെ ഇരുന്ന് തന്നെ അതെല്ലാം പഠിക്കാൻ ആഗ്രഹിച്ചു. ജപമാലയുൾപ്പെടെ കുറെ പ്രാർത്ഥനകൾ എനിക്കറിയാമായിരുന്നു. പിന്നെ ചില പ്രാർത്ഥനകൾക്ക് മാത്രമേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അവയെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സഹായം ചോദിച്ച് അവിടെ ഇരുന്ന് തീവ്രമായി പഠിക്കുകയാണ് ചെയ്തത്. 2 മണിക്കൂർ കഴിഞ്ഞ് അച്ഛൻ പുറത്തേക്ക് വന്നപ്പോഴുണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ, നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ മാമോദീസ സ്വീകരിക്കണം. നാളെ എങ്ങാനും യുദ്ധമുണ്ടായി ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. എന്റെ വാക്കുകൾ കേട്ട് അച്ഛൻ പെട്ടെന്ന് അതിലേ പോയൊരു സിസ്റ്ററിനെ വിളിച്ച് ഞാൻ വേദോപദേശമൊക്കെ പഠിച്ചോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു. സിസ്റ്റർ ചോദിച്ചതെല്ലാം ഞാൻ തെറ്റുകൂടാതെ പറഞ്ഞു കേൾപ്പിച്ചു. അതോടെ അച്ഛൻ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള മലയാളി കുടുംബങ്ങളെ വിളിച്ച് ഉണ്ണിക്ക് വേണ്ടി മലയാളത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ക്രിസ്മസിന്റെ തലേ ദിവസം മാമോദീസ തരാം. അതുപ്രകാരം ഞാൻ മടങ്ങിയ ദിവസത്തിനായി കാത്തിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസ് തലേന്ന് എനിക്ക് പുതുജനനം നൽകിക്കൊണ്ട് മാമോദീസ തന്നു. അച്ഛൻ മുൻകൈയെടുത്ത് ദേവാലയത്തിൽ ലഘുവിരുന്നും ഒരുക്കിയിരുന്നു. അങ്ങനെ സ്വന്തക്കാർ ആരുമില്ലാതിരുന്നെങ്കിലും 2021 December 24 രാവിലെ എന്റെ മാമോദീസ ആഘോഷമായി തന്നെ നടന്നു. ആ ക്രിസ്മസ് രാവിലേക്ക് ഞാൻ പ്രവേശിച്ചത് ഉണ്ണി ഫ്രാൻസിസ് എന്ന പുതിയ പേരിലാണ്. പിന്നീട് എന്നെ പോലെ തന്നെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അഭിനയെ വധുവായി ലഭിച്ചു. വിവാഹശേഷമാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ മിഷനായി പോകാൻ അവസരം ലഭിച്ചത്. മറ്റൊരു പ്രധാന ദൈവിക ഇടപെടൽ, വിവാഹം കഴിഞ്ഞ് 17 വർഷത്തിന് ശേഷം 2022 April 11 ആദ്യത്തെ കുഞ്ഞായ ജോഷ്വയെ ലഭിച്ചതാണ്. അവൻ 5 മാസമായപ്പോഴേ മിഷൻ ശുശ്രൂഷയ്ക്കായി പോകാൻ ഈശോ അനുവാദവും അവസരവും തന്നു. പിന്നീട് 2024 April 20 രണ്ടാമത്തെ കുഞ്ഞ് നിർമ്മല തെരേസയും ജനിച്ചു. ദൈവപരിപാലനയാൽ ഇനിയും ദൈവ ശുശ്രൂഷ ചെയ്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹം.